പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 64-ാം ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ ഏറ്റവും വിലപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം 3 യോഹന്നാൻ ലേഖനം 1:2 എഴുതിയിരിക്കുന്ന, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവിക ത്രിത്വത്തെക്കുറിച്ച് മറ്റൊരുവന് പറഞ്ഞു മനസ്സിലാക്കാൻ ദൈവമക്കളും പാസ്റ്റർമാരും വളരെയേറെ തത്രപ്പെടാറുണ്ട്. പലപ്പോഴും അത് വിചാരിക്കുന്നതിൽ വിജയിക്കണമെന്നുമില്ല. സ്തോത്രം. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ അസ്ഥിയും മാംസവും മജ്ജയും സ്തോത്രം വിശപ്പും ദാഹവും ഉള്ളവനായി സൃഷ്ടിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ശരീരം അഥവാ ദേഹം, ദേഹി അഥവാ ഇന്നർമേൻ, ആത്മാവ് എന്നുള്ള നിലയിൽ ദേഹദേഹി ആത്മാവിനോട് കൂടെ നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ, ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയനെ നിന്റെ ആത്മാവ് എത്രത്തോളം ശുഭമായിരിക്കുന്നു അതനുസരിച്ചായിരിക്കും നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ശുഭതകളും അളക്കുന്നത്. ഈ ലോക മനുഷ്യൻ കഴിക്കാൻ ധാരാളം ആഹാരം, ബാങ്കിൽ ക്യാഷ് ബാലൻസ്, അതുപോലെ ചുറ്റുപാട് നിന്ന് ആരാധക വൃന്ദങ്ങൾ, ജയ് ജയ് പാടാൻ അനേകർ, സ്വതൊക്കെയുള്ളപ്പോൾ ഓ സന്തോഷത്തോടെ ഇരിക്കുന്നു എങ്കിൽ, ഇവിടെ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാ അപ്പസ്തോലനായ യോഹന്നാനിലൂടെ, സ്നേഹത്തിൻ്റെ അപ്പസ്തോലനായ യോഹന്നാനിലൂടെ പറയുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കുവാനാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ നയിക്കുന്ന അടിസ്ഥാന ഘടകം അവൻ്റെ ദേഹിയായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്നർമേൻ, അവൻ്റെ ബുദ്ധി മനസ്സ് എല്ലാം കൂടെ ചേർന്ന അവൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഇന്നർമേൻ അഥവാ ദേഹി എന്നുള്ളത്. ആ മനുഷ്യൻ്റെ ദേഹിയായിരിക്കും ആ മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി മദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു മദ്യപിക്കുന്നത് കാണുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ അതുവരെ മദ്യം തൊട്ടിട്ടില്ലാത്ത ഒരുവന് അത് കാണുമ്പോൾ വെറുപ്പായിരിക്കും തോന്നുന്നത്. അതുപോലെ പുകവലി, കഞ്ചാവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ലൈംഗിക സ്തോത്രം മോശ സ്വഭാവങ്ങൾ, ഇതെല്ലാം അതിലേക്ക് ചാഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് കാണുമ്പോൾ ആ വ്യക്തിക്ക് അതിലേക്കുള്ള മോഹം ഉണ്ടാവുകയും, എന്നാൽ അതിൽ ചായാതെ ഓ സൂക്ഷിച്ച ഒരു വ്യക്തിക്ക് അത് കാണുമ്പോൾ ദൈവ സാന്നിധ്യത്തിലും വിശുദ്ധിയിലും നിലനിൽക്കാൻ കഴിയുകയാണ്. അത് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഘടകം അവൻ്റെ ദേഹിയാണ്. എന്നാൽ ദേഹിയുടെ മേൽ ആധിപത്യം നടത്തുന്നത് നമ്മുടെ ജഡശരീരവും ഭൗമികമായ ആഗ്രഹങ്ങളും ഒക്കെ ആണെങ്കിൽ ആ മനുഷ്യൻ ജഡികനാണ്. അവൻ്റെ ദേഹി ജഡികമായ ദേഹിയാണ്, അത് മരിക്കും നിശ്ചയം. അതുപോലെ സ്തോത്ര ആത്മാവാണ് ഒരു മനുഷ്യൻ്റെ ദേഹിയെ നയിക്കുന്നതെങ്കിൽ അവൻ ആത്മീയമായി ചിന്തിച്ചുകൊണ്ടിരിക്കും, ആത്മീയമായ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ആത്മീയമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും, വചനത്തിന് ഹല്ലേലൂയ അവൻ പ്രാധാന്യം നൽകും, ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പ്രാധാന്യം നൽകും. സ്തോത്ര ആ വിധത്തിൽ ഹല്ലേലൂയ ആണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുവല്ലോ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പലരും ചോദിക്കാറുണ്ട്, 3 ദൈവം ഉണ്ടോ? അന്നേരം പലരും പറയും, 1 ദൈവം ഉള്ളൂ. ആ ദൈവം ആരാ? പിതാവ്. എന്നാൽ പിന്നെ പുത്രൻ ആരാ? പുത്രൻ പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്തിനാ? ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കാമെന്ന് പറഞ്ഞു. അപ്പം പോയിട്ടേ അയക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇപ്പം യേശുവും പരിശുദ്ധാത്മാവ് ഒന്നാണോ? അനേക കുഴക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും ലളിതമായ ഉത്തരം, സ്തോത്രം, ഞാൻ എന്ന വ്യക്തിയെ ദൈവം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഇന്ന് ഞാൻ ശരീരത്തിൽ വസിക്കുമ്പോൾ എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ഇന്നർമേനായ ദേഹിയുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവം തന്നെ ആത്മാവുണ്ട്. എന്നാൽ മരിക്കുന്ന സമയത്ത് ഇന്ന് ഒരുമിച്ചിരിക്കുന്ന നമ്മുടെ ദേഹം ദഹി ആത്മാവ് വേർതിരിഞ്ഞിട്ട് ഹല്ലേലൂയ ആത്മാവ് അതിന് നൽകിയ ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുകയും ഓ മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണിലേക്ക് തിരികെ വയ്ക്കുകയും സ്തോത്രം ദേഹി അഥവാ ഇന്നർമേൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വിശ്രമ സ്ഥലത്ത് ധനവാനൻ ലാസറുടെ ഉപമ പറഞ്ഞിരിക്കുന്നത് പോലെ ആ വിശ്രമ സ്ഥലത്ത് വിശ്രമിക്കുകയും ചെയ്യുമെന്നാണ് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അത് ഇന്ന് നാം ഒന്നായിട്ട് ഒരു മനുഷ്യനായിട്ട് ഇരിക്കുന്നു. എന്നെ കുറിച്ച് പറയുമ്പോൾ അതാ സണ്ണിപ്പാസ ശരീരം വരുന്നെന്ന് പറയത്തില്ല, സണ്ണിപ്പാസ വരുന്നെന്ന് പറയുന്നത് അത് പറയാൻ കഴിയണമെങ്കിൽ എന്നിനി മൂന്ന് കടങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മരിച്ചാൽ അതേപടി മറ്റുള്ളവർ പറയും, എന്നിൽ നിന്ന് ഒരു ഗ്രാം പോലും തൂക്കം നഷ്ടപ്പെടണമെന്നില്ല, എന്റെ ശരീരത്തിൽ ഒരു ഊനവും വന്നിരിക്കണമെന്നില്ല. എന്നാൽ ആത്മാവ് തിരികെ ദൈവത്തെങ്കിലേക്ക് പോയി കഴിയുമ്പോൾ പറയും സണ്ണിപ്പാസം മരിച്ചു പോയി എന്ന് പറയും. കാരണം ഞാനാകുന്ന യഥാർത്ഥ വ്യക്തിത്വം എന്നെ നയിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവും എൻ്റെ ഉള്ളിലെ ഇന്നർമേനുമാണെന്ന് മറന്നു പോകരുത്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ദൈവം ഒന്നായിട്ട് ഇരുന്നവനാണ്. എന്നാൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. 33.5 വർഷക്കാലം പുത്രൻ ഈ ലോകത്തിലായിരുന്നു പരിശുദ്ധാത്മാവിന് ജനിച്ചവൻ. ഓ ആ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുക മാത്രമല്ല, യേശു കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു, കാൺവീൻ ലോകാവസാനത്തോട് എല്ലാ നാളും ഞാനും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. നാം സ്വർഗത്തിൽ ചെന്ന് നോക്കിയാൽ അവിടെ മൂന്ന് ദൈവങ്ങളെ കാണാൻ പറ്റത്തില്ല. ഒരൊറ്റ ദൈവമാണ് സർവശക്തനായ ഏക ദൈവം. നാം നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ ഒറ്റ വ്യക്തിയായിരിക്കുന്നത് പോലെ, എന്നാൽ പ്രത്യേക ദൈവിക പദ്ധതിയിൻ പ്രകാരം ഓ പ്രത്യേക സമയത്ത് നാം മൂന്ന് സ്ഥലങ്ങളിൽ മരണശേഷമായിരിക്കുന്നത് പോലെ ദൈവം ഏകനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ നാമം ഏകനാമമാണ്. യേശു എന്ന നാമം പിതാവ് പുത്രന് നൽകിയിരിക്കുന്ന മഹനീയ നാമമാണ്. ഹല്ലേലൂയ. ആ നാമത്തിൽ ദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലേഖനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സ്തോത്രം ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ അപ്പോസ്തലൻ യോഹന്നാനാണെന്ന് കാണുവാൻ കഴിയും. AD 85-90 ഇടയിൽ ഹല്ലേലൂയ അപ്പോസ്തലൻ യോഹന്നാൻ സ്തോത്രം ഈ ലേഖനം എഴുതി. രണ്ടും മൂന്നും ലേഖനങ്ങളിൽ ഗ്രന്ഥകർത്താവ് സ്വയം പരിചയപ്പെടുത്തുന്നത് മൂപ്പൻ എന്നുള്ള പദം കൊണ്ടാണ്. ഇത് അപ്പോസ്തലൻ യോഹന്നാൻ പ്രിയ ഗായോസിന് എഴുതുന്ന ഒരു വ്യക്തിപരമായ കത്താണെന്ന് മൂന്ന് യോഹന്നാൻ 1:1 വായിക്കുന്നു. സഭാപരമായി ഗായോസ് നേടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ് ഈ ലേഖനത്തിലൂടെ വിവരിക്കുന്നത്. ഗായോസിനെ സംബോധന ചെയ്യുന്ന രീതി നോക്കുമ്പോൾ യോഹന്നാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഏഷ്യ മൈനറിന്റെ സഭകൾക്ക് അദ്ദേഹം ഏറ്റവും സുപരിചിതവനായിരുന്നു എന്ന് നമുക്ക് കരുതുവാൻ കഴിയുന്നു. അതുപോലെ ഈ ലേഖനത്തിന്റെ വിഷയവും ഉദ്ദേശത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആദിത്യ മര്യാദകളെ കുറിച്ചും സഞ്ചാര മിഷണറിമാർക്കും പരദേശികൾക്കും ചെയ്യുന്ന സഹായത്തെ കുറിച്ചും ഗായോസിനെ ആ സ്തോത്രം വിശദീകരിച്ച് എഴുതുന്നതായിട്ട് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ രണ്ട് യോഹന്നാൻ അയച്ച ശുശ്രൂഷകരെ ഗായോസ് സൽക്കരിച്ചതിന് നന്ദി പറയുന്നതിനോടൊപ്പം യോഗ്യരായ സുവിശേഷ വേലക്കാരെ തുടർന്നും സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും ഈ ലേഖനം 6-8 വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ യോഹന്നാൻ അപ്പോസ്തലനോട് വ്യക്തമാക്കുകയാണ്. ഈ ലേഖനത്തെ അതിന്റെ വിഭജന പഠനം നടത്തുമ്പോൾ 1-ത്തിന്റെ 1 വാക്യം ഓ ഗായോസിനെ വന്ദനം ചെയ്യുന്നു. 2-8 വാക്യം ഗായോസിനെ പ്രശംസിച്ച് പറയുന്നവൻ ചെയ്ത നല്ല കാര്യങ്ങൾക്കായി. 9-11 വാക്യങ്ങളിൽ ദിമത്രഫോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സഭയ്ക്കെതിരായി എഴുന്നേറ്റ് തനത്താൻ ഉയർത്തി, അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെയുള്ള ശാസനകൾ 1:9-10-11 കാണാൻ കഴിയുന്നു. എന്നാൽ 12-ാം വാക്യത്തിൽ ദിമത്രഫോസ് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് യോഹന്നാൻ എഴുതുകയാണ് മടങ്ങി വന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ. 13-14 വാക്യങ്ങൾ ഉപസംഹാര വാക്യങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ജഡത്തിൽ ആശ്രയിച്ച് ഓ ഹല്ലേലൂയ നമ്മുടെ സന്തോഷം ഓ ലൗകികമായ ജഡപരമായ കുറച്ച് നന്മ കിട്ടിയാൽ സന്തോഷം കുറയുകയും കൂടുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലാണ് നമ്മുടെ ആത്മീയ നിലവാരമെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുമ്പോൾ നാം അവനൊപ്പം എടുക്കപ്പെടുമോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓ നമ്മുടെ സന്തോഷത്തിൻ്റെ നിലവാരം ആത്മീയമായ നിലവാരം ആയിരിക്കട്ടെ. ആത്മീയമായ ശുഭത്തോടിരിക്കുമ്പോൾ നാം ശുഭമായിരിക്കുവാൻ, ആത്മീയമായി നാം ഏതവസ്ഥയിലിരിക്കുന്നോ അതിൻ്റെ തക്ക നിലയിലുള്ള ശുഭതയും ഐശ്വര്യവും അനുഗ്രഹവും ഉയർച്ചയും നന്മയും സ്വർഗത്തിലെ ദൈവം എന്നെ കേൾക്കുന്ന ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അകത്തേക്കൊന്ന് നോക്കാം, നമ്മെ നിയന്ത്രിക്കുന്ന ഘടകം ആത്മാവാണോ ജഡമാണോ എന്ന് അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, നാം സ്വസ്ഥമായിരിക്കുമ്പോൾ, ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ബൈബിൾ വായിക്കാതിരിക്കുമ്പോൾ, വെറുതെ സ്വസ്ഥമായിരിക്കുമ്പോൾ, ന്യൂസ് പേപ്പർ വായിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയൊന്ന് പരിശോധിക്കണം. ആ ഉള്ളറയിൽ എന്താണ് നാം ചിന്തിക്കുന്നതെന്ന്, ആ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നാം എന്നുള്ളത്. നാം ജഡപരമായത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നാം ഒരു ജഡികനാണ്. നാം ആത്മീയമായതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നാം ആത്മീയനാണ്. നാം വചനത്തിലുള്ളതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നാം വചനത്തിൽ വേരുള്ളവരാണ്. നാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നാം പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആത്മാവിൽ വളർന്ന്, ശക്തിപ്പെട്ട്, പരിശുദ്ധാത്മാവ് നടന്ന്, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന നല്ല ശുശ്രൂഷക്കാരായി മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. ഞാൻ ക്രിസ്തുവിലൂടെ ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, യേശു ക്രിസ്തുവിന്റെ തിരുമാർവിടം ചാരി ഇരുന്ന യോഹനാൻ അപ്പസ്തോലിനോട് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂത് ഈ പകൽ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ഒന്നുകൂടി ആഴത്തിൽ അറിയുവാൻ, ഗ്രഹിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വലിയ കൃപകൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഈ സന്ദേശം കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളിൽ ആരെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വലങ്കരം നീട്ടി അവരെ വിടുവിക്കണമേ. രോഗത്തിലുള്ളവരെ സൗഖ്യമാക്കണമേ. ബാധകളുള്ളവരെ വിടുവിക്കണമേ. വിപത്തിൽ കടന്നു വരാതെ ദൈവം കാക്കണമേ. അലറുന്ന ആഴിക്ക് പൻസാരമതിലുണ്ട് അതിരിട്ടവൻ ഇനിയും കാത്തു സൂക്ഷിക്കണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ദേശമെമ്പാടും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസന്മാർ, ദാസിമാർ, ഓ സഭാമക്കൾ, സഭാജനം, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായ സ്തോത്രം. ഈ സാഹചര്യത്തിലും ജയകരമായ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്ക് പ്രാർത്ഥനകൾക്ക് നന്ദി. യേശു നാം തന്നെ പിതാവേ. ആമേൻ.